നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും പ്ലാസ്റ്റിക് നിർത്തലാക്കുന്നതിനെക്കുറിച്ചും ആഗോളതലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെ പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയയുടെ മിക്ക സംസ്ഥാനങ്ങളും കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തി. പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരമായി പേപ്പർ ബാഗുകളും കട്ടികൂടിയ റീസൈക്കിൾ ചെയ്യാവുന്ന ബാഗുകളുമെല്ലാം ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വാഴപ്പിണ്ടി കൊണ്ട് പൂർണ്ണമായും മണ്ണിലേക്ക് അഴുകിച്ചേരാവുന്ന ജൈവ പ്ലാസ്റ്റിക് അഥവാ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ബാഗുകൾ നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസിലെ കുറച്ച് ഗവേഷകർ. ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ഒരു ഇന്ത്യൻ വംശജയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസിലെ അസോസിയേറ്റ് പ്രൊഫസർ ജയശ്രീ ആർക്കോട്ട്. ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് പ്രൊഫസർ ജയശ്രീ ആർക്കോട്ട് വിവരിക്കുന്നു. വാഴയിൽ നിന്ന് ഫലം എടുത്ത ശേഷം ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന വാഴപ്പിണ്ടി ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ജയശ്രീ ആർക്കോട്ടും സംഘവും കണ്ടെത്തിയത്. ഇതിൻ്റെ ആദ്യ പടിയായി പൂർണ്ണമായും മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വിധത്തിലുള്ള പ്ലാസ്റ്റിക് ഫിലിമുകളാണ് ഇവർ വികസിപ്പിച്ചെടുത്തതെന്ന് പ്രൊഫസർ ജയശ്രീ ആർക്കോട്ട് പറയുന്നു.
Waste. We're only looking at the stems or the trunk of the plant, and as you know, this part of the plant contains a lot of fiber, and in fact even in India it is used, the banana fibers are used for textiles and clothing. A lot of it is actually wasted, so our idea was to use waste from the banana plant, and we went on to actually extract the cellulosic material from this trunk and converted it to nanocellulosic compounds, and we modified the characteristics of the nanocellulose in order to actually make films which are biodegradable.
ഇത്തരം പ്ലാസ്റ്റിക് ഫിലിമുകൾ എങ്ങനെ വികസിപ്പിച്ചെടുത്തു എന്നതിനെക്കുറിച്ചും പ്രൊഫസർ ജയശ്രീ ആർക്കോട്ട്.
We convert the cellulose to nanocellulose, and then we modify the characteristics and then bring it into a gel form, and that we pour onto plates to actually make film. So it's the pouring method that we use, and I must emphasize that all of the work we've done is on a lab scale. And we still have a long way to go in terms of scale up and trying to see if industry will partner with us so that we can actually scale up this particular process and to see whether we get this a similar product as we get in the laboratory. Our current research is only focusing on trying to make these films.
ഇതിൽ പൂർണ്ണമായും ജൈവപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ 100% മണ്ണിൽ അഴുകിച്ചേരുന്ന ജൈവ പ്ലാസ്റ്റിക് ആണ്.
It's broken down into smaller pieces which are not unsafe because we try and use organic material only in the whole process, and we do know that we are able to produce a biodegradable material using this process.
പ്ലാസ്റ്റിക് ബാഗുകളായി ഉപയോഗിക്കാവുന്നതുകൊണ്ട് തന്നെ വെള്ളം വലിച്ചെടുക്കാത്ത പ്ലാസ്റ്റിക് ഫിലിമുകളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്.
Current research is only focusing on trying to make these films strong and flexible, and also to try and make it as hydrophobic as possible, meaning that it we are making it not to absorb too much water, because that's a key in any packaging material. Particularly when you have to package, say, fresh produce, for example, fruits or vegetables or food in general.
Shopping bagulayi mathramalla, baking paper ayum, cling wrap ayum, ice cream cup ayum ellam idu upayogikkan kazhiyumennum ivar choondikatti.
It can be used paper-like, maybe by the baking industry, or it could be used as a shopping bag, or can be used like a cling wrap to cover food and so on. So it all depends upon the extent of hydrophobicity that is required, and that will allow us to work towards achieving it. The basic process is the same. It's a question of what we want to tailor it into. So it could be that we just want to make bags out of it, or we want to just have a film like a cling wrap film, or we can actually try and make something else out of it that would be used for packaging. So, for example, it could be something like a molded plastic, like that which is used in the market for yogurt. So, you know, the yogurt cups or the ice cream cups or whatever. So these are the other products that are possible. We need to customize it depending upon which industry wants to use it how.
വാഴയുടെ 12% മാത്രമേ നാം ഉപയോഗിക്കാറുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഉപയോഗശൂന്യമായി വലിച്ചെറിയാറാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവേഷണത്തിനായി വാഴ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ജയശ്രീ വ്യക്തമാക്കുന്നു.
Well, if you look at the banana plant, only 12% of the plant is actually utilized for consumption. So only 12% of the whole plant is of fruits. Okay, so we eat the fruits, we utilize the leaves, we utilize the trunk, the stem. So when you look at the wastage in proportion to the amount that is actually utilized, it's nearly 80%. And the second thing is cellulose is a compound found in many, many plants. It's a plant cell wall material. So it's abundant. But the banana plant, if you were to make, say, paper with the cellulose, for example. Currently, we fell forests. The pulp industry utilizes cellulose for making paper. But this plant is an annual plant, and the amount of waste that is produced is huge. It's tons and tons of material. And it is the case with every country that produces a lot of bananas. So it made sense to us, actually, to try and research this particular plant and see if we can do something with the waste because of the fact that it is an annual plant. So you do get a supply, a constant supply of it quite quickly, rather than cutting trees and trying to get hold of cellulose that way.
ജനുവരി 1 മുതൽ കേരളത്തിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിനാൽ ഇത് കേരളത്തിലും വാഴകൃഷി ഏറ്റവും കൂടുതലായി നടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതാണെന്ന് ജയശ്രീ ചൂണ്ടിക്കാട്ടി.
Any region in the world that produces a lot of bananas, there's a lot of hope for value addition by doing what we are trying to do. One, that the industry that produces the waste will benefit because they're value adding. So the question is the banana industry willing to actually make available this material by themselves to packaging industry so that they can then make something out of it? So we as scientists, we work in the laboratory from ground up. We don't have this material in the form that we want currently. So we are actually doing it all ourselves in the laboratory. So we're getting the trunk to the lab. We are chopping them into pieces, minute drying and making it into a powder. So all of this consumes energy, consumes a lot of our time as well to produce the raw material in the first place, because just the trunk in its wet form is not going to do the job for us. So these are some of the things that need to be looked at by the banana industry themselves. So there's a lot that the industry can benefit if they actually start processing it.
ഗവേഷണത്തിന്റെ ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ അധികം താമസിയാതെ തന്നെ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ വിപണിയിൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രൊഫസർ ജയശ്രീ ആർക്കോട്ടും സംഘവും.
We are at a point where we do need to know which industry is going to come forward and actually assist us in scaling up, because we do need to still work on that, as I mentioned. So any of the research we've done is all on a lab scale. So this needs further work to be able to scale up. So hopefully in a few years, hopefully in lesser number of years, maybe in the next couple of years, we should have a product that is worth commercialization.
Music. ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.